വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു പോകുന്നതിനെക്കുറിച്ചാണല്ലോ യൂദ തന്റെ ലേഖനത്തിൽ സംസാരിക്കുന്നത്. ആദ്യം അദ്ദേഹം വിശ്വാസത്യാഗത്തിന്റെ ഏതാനും ഉദാഹരണങ്ങൾ നമ്മോട് വിവരിക്കുന്നു. അവയിൽ രണ്ടെണ്ണം നാം ചിന്തിക്കുകയുണ്ടായി. ഒന്നാമത്, ഇസ്രായേലിൽ നിന്നും ദൈവം വിടുവിച്ചു കൊണ്ടുവന്ന തന്റെ ജനം ദൈവത്തെ അവിശ്വസിച്ചു. ഇസ്രായേലിൽ വെച്ച് അവർ ദൈവത്തിന്റെ വലിയ പ്രവർത്തനങ്ങൾ കണ്ടതാണ്, അത്ഭുതങ്ങൾ കണ്ടതാണ്. മിസ്രയേമ്യരുടെ മേൽ ദൈവം അയച്ച ബാധകൾ ഇസ്രായേലിനെ ബാധിക്കാതെ തന്നെ എങ്ങനെ ദൈവം അവരെ കാത്തുകൊണ്ടു എന്നതൊക്കെ അവർ വാസ്തവമായി കണ്ടതാണ്. ചെങ്കടൽ കടക്കുവാനും മാറായിലും അതുപോലെ മരുഭൂമിയിലും പല അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുവാനും അവർക്ക് അവസരം ലഭിച്ചു. എന്നാൽ കനാൻ ദേശത്ത് പ്രവേശിക്കുന്ന കാര്യം വന്നപ്പോൾ അവർ ദൈവത്തെ അവിശ്വസിച്ചു. തന്മൂലം 38 വർഷങ്ങൾ അവർ മരുഭൂമിയിൽ ഉഴലുകയുണ്ടായി. അവരിൽ മിസ്രയേമിൽ നിന്ന് പുറപ്പെടുമ്പോൾ 20 വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരുന്ന ആളുകളിൽ യോശുവയും കാലേബും ഒഴിച്ച് ബാക്കി എല്ലാവരും മരുഭൂമിയിൽ പട്ടുപോയി. വിശ്വാസത്യാഗം എത്ര വലിയ ഒരു വിപത്താണ് അവരിൽ വരുത്തി വെച്ചത്. രണ്ടാമതായി, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ കുറിച്ച് നാം കണ്ടു. അതെ, ദൈവം അവരോട് ഇടപെട്ട വിധം, ദൈവത്തോട് മറുതലിച്ച, ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു പോയ ദൂതന്മാർ. ഇനിയും വേറൊരു കൂട്ടത്തെക്കുറിച്ചാണ് ഏഴാം വാക്യത്തിൽ നാം കാണുന്നത്. ഏഴാം വാക്യം, അതുപോലെ സൊദോമും ഗൊമോരയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ചു, അന്യജഡം മോഹിച്ച് നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. കഴിഞ്ഞ കാലത്തെ വിശ്വാസത്യാഗത്തിന്റെ മൂന്നാമത്തെ ഉദാഹരണമായി യൂദ നൽകുന്നത് ഇതത്രേ. ഇസ്രായേലിനെ അവരുടെ അവിശ്വാസത്തിൽ അവൻ സൂചിപ്പിച്ചു. വീഴ്ച സംഭവിച്ച ദൂതന്മാരെ കുറിച്ച് അവൻ പറഞ്ഞു. ഇപ്പോൾ ഇതാ, സൊദോമിലെയും ഗൊമോരയിലെയും ചുറ്റുമുള്ള പട്ടണങ്ങളിലെയും ആളുകളെ കുറിച്ച് പറയുന്നു. ഈ പട്ടണങ്ങളെ മൊത്തം ദൈവം ന്യായം വിധിച്ചു, ശിക്ഷിച്ചു. ഒരുപക്ഷെ അവർ ചാവുകടലിന്റെ അടിയിൽ മൂടപ്പെട്ടിരിക്കുകയായിരിക്കും. തങ്ങൾ ഈ പറഞ്ഞ പട്ടണങ്ങൾ കണ്ടുപിടിച്ചു എന്ന് അവകാശപ്പെടുന്ന അനേകരെന്നുണ്ട്. അത് സത്യമാണോ അല്ലയോ എന്ന് എനിക്ക് തീർച്ചയില്ല. അതിന്റെ ശരിയായ സ്ഥാനം അത്ര പ്രാധാന്യമുള്ള വിഷയവുമല്ല. ഇവിടെ നാം അറിയേണ്ട പ്രധാന കാര്യം എന്തെന്നാൽ, ജനങ്ങൾ തങ്ങളുടെ ജഡത്തെ മലിനപ്പെടുത്തിയതിനാൽ ദൈവം അവരെ നശിപ്പിച്ചു. അവർ സ്വവർഗരതിക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിരുന്നു. ഇന്ന് ഇത് അത്ര വലിയ പാപമായി കണക്കാക്കാത്ത ഒരു സമൂഹമാണ് നമ്മുടേത്. പാശ്ചാത്യ ആശയം ഈ കാര്യത്തിൽ വളരെയേറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടല്ലോ. സ്വവർഗരതിക്കാരുടെ സംഘടനയും അതിനുള്ള അംഗീകാരവും ഒക്കെ നമ്മുടെ നാട്ടിലും എത്തിക്കഴിഞ്ഞു. എന്നാൽ വസ്തുത എന്തെന്നാൽ, ഈ പാപത്തെ ദൈവം മ്ലേച്ഛമായ അസാന്മാർഗികത്വമായിട്ടാണ് കാണുന്നത്. അത് എത്ര ഉന്നതർ ചെയ്താലും മ്ലേച്ഛതയാണ്, എത്ര നല്ല പേര് കൊടുത്താലും മ്ലേച്ഛതയാണ്. കഴിഞ്ഞ കാലത്ത് ദൈവം ഭോഗേച്ഛപരമായ കാര്യങ്ങളെ, പാപങ്ങളെ ശിക്ഷിച്ചു എന്ന വസ്തുത നമ്മുടെ തലമുറയ്ക്ക് ഒരു മുന്നറിയിപ്പായി നാം കാണേണ്ടതുണ്ട്. വളരെയധികം ലാഘവ ബുദ്ധിയോടെ അനേകരും ഇതിനെ ഇന്ന് കാണുന്നു. ഈ ദിശയിൽ നീങ്ങുന്നവർ ഏതൊരു സംസ്കാരത്തിലുള്ളവരാണെങ്കിലും അവരെ ദൈവം ശിക്ഷിക്കുമെന്നത് വാസ്തവമാണ്. ദൈവം തീർച്ചയായും പാപത്തെ ശിക്ഷിക്കുമെന്ന് അഭക്തരായവർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനായി ഒരു ഉദാഹരണമായിട്ടാണ് പത്രോസും യൂദായും ഈ പട്ടണങ്ങളെ, അതെ സൊദോമിനെയും ഗൊമോരയെയും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പത്രോസിന്റെ രണ്ടാം ലേഖനം 2:6 നാം അത് കാണുന്നുണ്ട്. പത്രോസിന്റെയും യൂദയുടെയും വിവരണങ്ങൾ ഒന്നിച്ച് ചേർത്ത് നാം ചിന്തിച്ചാൽ സൊദോം ഗൊമോരയിലെ ജനങ്ങളുടെ തനി സ്വഭാവം കാണുവാൻ കഴിയും. അവർ ദൈവമില്ലാത്തവരും മ്ലേച്ഛന്മാരും ദുഷ്ടന്മാരും നിയമവിരുദ്ധരും അന്യായക്കാരും എല്ലാ തരത്തിലുമുള്ള ഭോഗേച്ഛകൾക്കായി തങ്ങളെ തന്നെ വിറ്റിരുന്നവരുമായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അവർ ഇടയ്ക്കിടെ അസ്വാഭാവികമായ അസാന്മാർഗികത്വത്തിൽ വീണതല്ല, അവർ അതിൽ മുഴുകിയിരുന്നു. അതിനായി തങ്ങളെ തന്നെ വിറ്റിരുന്നു. ഇതായിരുന്നു അവരുടെ ജീവിത രീതി തന്നെ. അന്യജഡം എന്നാൽ വ്യത്യസ്തമായ ജഡം എന്നാകും. അവരുടെ ജീവിതത്തിൻ്റെ ചായ്വ് നിരന്തരം കീഴ്പോട്ടായിരുന്നു. അസ്വാഭാവികമായ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുക. ഊണിലും ഉറക്കത്തിലുമൊക്കെ ചിന്ത, അതുമാത്രം. മ്ലേച്ഛകരമായ കാര്യങ്ങൾ. സൊദോം ഗൊമോറ പട്ടണവാസികൾ മൃഗങ്ങളുമായി പോലും ലൈംഗിക ബന്ധം പുലർത്തിയിരുന്നു എന്നതിനാലാണ് അന്യജഡം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ദൈവം ഇന്ന് ഈ പട്ടണങ്ങളെ അഭക്തരായ ആളുകൾക്കൊരു മുന്നറിയിപ്പായും ഉദാഹരണമായും സൂക്ഷിച്ചിരിക്കുന്നു. ദൈവത്തിൽ നിന്നും അകന്നുപോകുന്ന വിശ്വാസത്യാഗികൾക്ക് ഒരു മുന്നറിയിപ്പ്. ഏഴാം വാക്യത്തിൽ നാം വായിക്കുന്നത് ദൃഷ്ടാന്തമായി കിടക്കുന്നു എന്നാണ്. അതെ, തിരുവചനം വായിക്കുന്ന ഏതൊരാൾക്കും ഞെട്ടലുണ്ടാക്കുന്ന വിധമാകുന്നു ആ പട്ടണങ്ങളിലെ സംഭവങ്ങൾ. ദൈവം എന്നും പാപത്തെ വെറുക്കുന്നു സുഹൃത്തെ. പണ്ടൊക്കെ അവൻ ആവക പാപങ്ങളെ വെറുത്തു. ഇന്ന് കുറെ കൂടി സംസ്കാര സമ്പന്നരായി തീർന്നതിനാൽ നമുക്കൊക്കെ അത് അനുവദിച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കരുതേ. പാപത്തെ കണ്ണടച്ചു വിടുന്ന ഒരുവനല്ല ദൈവം എന്നോർക്കണം. ഈ ഭാഗത്ത് യൂദ മൂന്ന് കൂട്ടരുടെ പാപങ്ങളെ എടുത്തു പറഞ്ഞു. ഇസ്രായേലിന്റെ പാപം അവിശ്വാസത്തിന്റെ മറുതലിപ്പായിരുന്നു. ദൂതന്മാരുടെ പാപം ദൈവസിംഹാസനത്തിനെതിരെയുള്ള മറുതലിപ്പായിരുന്നു. സൊദോം ഗൊമോറ പട്ടണങ്ങളിലെ ജനത്തിന്റെ പാപം അസ്വാഭാവികമായ ഭോഗേച്ഛകളിൽ മുഴുകിയതായിരുന്നു. അവിശ്വാസം അധികാരത്തെ ചോദ്യം ചെയ്യുക, അധികാരികളോട് എതിർക്കുക, ലൈംഗിക പാപങ്ങളിൽ മുഴുകുക എന്നിവയാണ് ദുരുപദേഷ്ടാക്കന്മാരെ തിരിച്ചറിയുവാൻ കഴിയുന്ന പാപങ്ങളായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അവിശ്വാസം, അധികാരത്തെ ചോദ്യം ചെയ്യുക, ലൈംഗിക പാപങ്ങളിൽ മുഴുകുക. ഒരു ദൈവപൈതൽ ഇത് വലിയൊരു മുന്നറിയിപ്പായി കണ്ട് പാപത്തോട് പോരാടണം. തുടർന്ന് എട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നത് അങ്ങനെ തന്നെ ഇവരും സ്വപ്നാവസ്ഥയിലായി ജഡത്തെ മലിനമാക്കുകയും കർത്തൃത്വത്തെ തുച്ഛീകരിക്കുകയും മഹിമകളെ ദുഷിക്കുകയും ചെയ്യുന്നു. നാം സൂക്ഷിക്കേണ്ടത് ഈ വിശ്വാസത്യാഗികളായ ഉപദേഷ്ടാക്കന്മാരെയാണ്. നാലാം വാക്യത്തിൽ യൂദ പറയുന്നത് പോലെ അവർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അതായത് അവർ പാർശ്വത്തിലെ വാതിലിലൂടെ ആരും കാണാതെ ഉള്ളിൽ കടന്നു. അവർ കപടവേഷം ധരിച്ച് സഭയിൽ പ്രവേശിച്ചിരിക്കുന്നു. അവരുടെ യോഗ്യതാപത്രവും വിശ്വാസ പ്രമാണവും ഒരുപോലെ ഉള്ളതായിരുന്നില്ല. തങ്ങൾ അല്ലാത്തതെന്തോ ആകുന്നു എന്ന് അവർ അഭിനയിച്ചു. കപടവേഷം. ഈ വാക്യത്തിൽ യൂദ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഒരു വിശ്വാസത്യാഗിയായ ഉപദേഷ്ടാവിനെ തിരിച്ചറിയുവാൻ കഴിയുന്ന നാല് കാര്യങ്ങളുണ്ട്. ഇവിടെ നാല് കാര്യങ്ങൾ. ഒന്ന്, അവർ സ്വപ്നാവസ്ഥയിലായിരുന്നു. അതായത് അവർ സ്വപ്നക്കാരായിരുന്നു എന്ന്. അവർ വാസ്തവമല്ലാത്ത ഒരു ലോകത്തിലാണ് ജീവിച്ചത്. അതായത് ഇല്ലാത്ത ഒരു ലോകത്തിൽ. എന്റെ ചിന്ത, ഇന്നത്തെ പലരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ലിബറൽസ് എന്ന് പറയുന്ന സഭയിലെ വിഭാഗം, അതായത് ഉൽപ്പതിഷ്ണുക്കൾ, അവർ യാഥാർത്ഥ്യവുമായി എന്നാണ് ഇടപെട്ടിട്ടുള്ളത്? എന്നാണ് അവർ യാഥാർത്ഥ്യത്തെ വാസ്തവത്തിൽ അംഗീകരിച്ചിട്ടുള്ളത്? ലിബറലിസം കാൽപ്പനികമായ ഒന്നത്രേ. അത് പുസ്തകത്തിൽ വായിക്കുവാൻ രസമായി തോന്നും. അങ്ങനൊക്കെ നടന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. നടക്കും നടക്കും എന്ന് ചിന്തിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ അവ അങ്ങനെ നടക്കുന്നില്ല എന്നതാണ് വാസ്തവം. ഉവ് എന്ന് പറയുന്നത് പോലെ തന്നെ ഇല്ല എന്ന് പറയുവാനും ഇന്ന് ആളുകളിൽ നമുക്ക് സാധിക്കണം. ഈ ഉൽപ്പതിഷ്ണുക്കൾ സ്വപ്നം കാണുന്നവരാണ്. അതായത് അവർ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുവാൻ കഴിയാത്തവരാണ്. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അവർ ഓടിമറിയും. ഇനിയും സ്വപ്നാവസ്ഥയിൽ കഴിഞ്ഞുകൂടുന്ന വേറൊരു കൂട്ടർ ഇന്ന് വളരെയേറെ രംഗത്തുണ്ട്. അഭിവൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിക്കുന്ന ഈ കൂട്ടരും യാഥാർത്ഥ്യത്തിൽ നിന്നും ഒളിച്ചോടുവാനുള്ള ശ്രമത്തിലാണ്. ജീവിതത്തെ ദൈവവചനാടിസ്ഥാനത്തിൽ യാഥാർത്ഥ്യ ബോധത്തോടെ നേരിടേണ്ടതിന് പകരം ഏതൊക്കെയോ അടവുകളിൽ കൂടി ദൈവത്തിൽ നിന്നും തങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം പിടിച്ചുവാങ്ങി സമൃദ്ധിയിൽ കഴിയാമെന്ന് സ്വപ്നം കാണുന്നവർ. ആവശ്യമുള്ളവർക്കെല്ലാം വാങ്ങിക്കൊടുക്കാം, ആവശ്യമുള്ളതെല്ലാം കൊടുക്കാം എന്നുള്ള ഇവരുടെ പരസ്യത്തിന് പിന്നെ പോകുന്ന പതിനായിരങ്ങളെ വഞ്ചിക്കുന്ന ഈ കൂട്ടർ യാഥാർത്ഥ്യത്തെ മറക്കുന്നു. ഇവരുടെ ഉപദേശപ്രകാരം ദൈവത്തെക്കാൾ കൂടിയവരാണ് തങ്ങൾ. കാരണം ദൈവഹിതമല്ല തങ്ങൾ ഇഷ്ടപ്പെടുന്നതാണ് നടക്കേണ്ടത് എന്നവർ ശഠിക്കുന്നു. നിന്റെ ഹിതം പോലെ നടക്കണം എന്ന് പ്രാർത്ഥിക്കുന്നത് തന്നെ അബദ്ധമാകുന്നു എന്നാണ് അവരുടെ ഭാഷ്യം. തങ്ങളുടെ മിടുക്ക് കൊണ്ട്, അതായത് നീണ്ട ഉപവാസ പ്രാർത്ഥന കൊണ്ടും വിശുദ്ധ ജീവിതം എന്ന് തങ്ങൾ ചിന്തിക്കുന്നത് കൊണ്ടും നേടിയെടുക്കുന്ന മനോഹരമായ ഒരു നല്ല നാളെയെ സ്വപ്നം കണ്ട് ഇക്കൂട്ടർ ജീവിതം പാഴാക്കുന്നു, മറ്റുള്ളവരെ തെറ്റിക്കുന്നു. ഭൗതികവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വിധം ഭൗതിക സമൃദ്ധിയെ ദൈവാനുഗ്രഹമായി ചിത്രീകരിച്ച് ഏതോ ഒരു മൂഢസ്വർഗത്തിൽ കഴിഞ്ഞുകൂടുന്നു. ഈ മനുഷ്യർ സ്വപ്നക്കാരാണ്. ഒട്ടും യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങളെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. ദൈവം തന്റെ വചനം നമുക്ക് നൽകിയിരിക്കുന്നത് നാം ശരിയാവണ്ണം ജീവിക്കേണ്ടതിനാണ്. അങ്ങനെ ജീവിക്കുന്നില്ല എങ്കിൽ നാം ഒരായുസ് പാഴാക്കുകയാണ്. ഈ പറഞ്ഞ സ്വപ്നക്കാർ ക്രിസ്തുവിന്റെ സഭയിൽ കടന്നുകൂടി തങ്ങളുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്കായി സഭയെ ഉപയോഗിക്കുന്നു. രണ്ടാമതായി, വിശ്വാസത്യാഗികളായ ഉപദേഷ്ടാക്കന്മാരെ കുറിച്ച് യൂദ പറയുന്ന ഒരു കാര്യം, അവർ ജഡത്തെ മലിനമാക്കുന്നു എന്നത്രേ. ഇത് പറയുമ്പോൾ യൂദയുടെ മനസ്സിലുള്ളത് അവർ നികൃഷ്ടവും അസ്വാഭാവികവുമായ അസാൻമാർഗികതയിൽ വ്യാപൃതരായി കഴിയുന്നു എന്നാണ്. നേരത്തെ യൂദ പറഞ്ഞല്ലോ സോദോം ഗോമോരയിലെ അന്യജഡത്തെ സംബന്ധിച്ച്, ഇതും ഏതാണ്ട് അതുതന്നെയാണ്. അധാർമിക ക്രിയകൾക്ക് പുതിയ പേരൊക്കെ കൊടുത്തും കണ്ണടച്ചുവിട്ടും ഇന്ന് അനേകം സഭകൾ അതെല്ലാം അംഗീകരിക്കുന്നു. അധാർമിക ക്രിയകൾക്ക് പുതിയ പേരും കൊടുത്ത് അഥവാ അങ്ങനെ കാര്യങ്ങൾ നടന്നാൽ കണ്ണടച്ചുവിട്ടും ഇന്ന് അനേകം സഭകൾ അതെല്ലാം അംഗീകരിക്കുന്നു. പ്രിയ സ്നേഹിത, ദൈവം സോദോം ഗോമോര പട്ടണങ്ങളെ ശിക്ഷിച്ചു. ദൂതന്മാരും നമുക്കൊരു മുന്നറിയിപ്പാണ്. കാരണം അവരെയും ന്യായം വിധിക്കുവാൻ പോവുകയാണ്. അവരെ ന്യായവിധിക്കായി സൂക്ഷിച്ചിരിക്കുകയാണ്. താൻ തന്നെ മിസ്രയീമിൽ നിന്നും പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന തന്റെ ജനം അവിശ്വസിച്ചപ്പോൾ ദൈവം അവരെ ശിക്ഷിക്കാതെ വിട്ടില്ല. അവർ വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കുവാൻ ദൈവം അവരെ അനുവദിച്ചില്ല. ഇവയെല്ലാം നമുക്കിന്ന് ദൃഷ്ടാന്തമായി പറഞ്ഞിരിക്കും. നമ്മുടെ ഈ കാലത്തെ പാപത്തെയും ദൈവം ന്യായം വിധിക്കുമെന്ന വസ്തുത നാം അംഗീകരിക്കുന്നതാണ് നല്ലത്. അത് എങ്ങനെയൊക്കെ ഏതൊക്കെ വേഷത്തിൽ അവതരിപ്പിച്ചാലും ദൈവത്തെ കബളിപ്പിക്കുവാൻ കഴിയില്ലല്ലോ. കാലം മാറുന്നതിനനുസരിച്ച് ദൈവം നൽകിയിട്ടുള്ള അടിസ്ഥാന പ്രമാണങ്ങൾക്ക് മാറ്റമില്ലല്ലോ. ഇന്നും മരത്തിൽ നിന്നും വീണാൽ താഴോട്ട് വരും, മാവിൽ മാങ്ങ തന്നെ ഉണ്ടാകൂ, തേങ്ങ ഉണ്ടാകുകയില്ല. അങ്ങനെ അടിസ്ഥാന സത്യങ്ങൾ എന്നും ഒരുപോലെ നിലനിൽക്കുന്നു. മൂന്നാമതായി, ഈ വിശ്വാസത്യാഗികളായ ഉപദേഷ്ടാക്കന്മാർ കർത്തൃത്വത്തെ തുച്ഛീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ അധികാരത്തെ തള്ളിക്കളയുന്നുവെന്ന്. ഓരോരുത്തനും അവനവൻ ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം എന്ന് സഭയിൽ വാദിക്കുന്നവർ ഈ കൂട്ടരാണ്. അതിന്റെ ഫലമായി എന്താണ് വാസ്തവത്തിൽ സംഭവിക്കുന്നതെന്ന് നമുക്കറിയാം. സമൂഹം ക്യാൻസർ ബാധിച്ചതുപോലെ നശിച്ചു കഴിഞ്ഞു. നാം സംസ്കാര സമ്പന്നരായ ആളുകളാണെന്ന് നാം ചിന്തിച്ചു. എന്നാൽ നാം ലോകത്തിൽ ഒരു കൂട്ടം കാട്ടുവർഗക്കാർ എന്നതിലുപരി ഒന്നുമല്ല എന്ന സ്ഥിതിയിലാണ്. അതിന്റെ കാരണം ചോദിക്കുവാനും പറയുവാനും ആരുമില്ല എന്ന ധാരണ ഉള്ളതുകൊണ്ടാണ്. അധികാരങ്ങളെ നാം നിഷേധിക്കുന്നു, കർത്തൃത്വങ്ങളെ തുച്ഛീകരിക്കുന്നു, ചില നിയമങ്ങൾ എടുത്തു മാറ്റിക്കളവാൻ നാം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എന്താ, അനീതിക്കാരന് കൂടുതൽ അഴിഞ്ഞാടുവാൻ കഴിയുന്ന വിധം കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു. ആർക്ക് ആരെയാണ് ബഹുമാനമുള്ളത്, ആരോടാണ് കരുതലുള്ളത്, ഒക്കെ വെറും പൊയ്മുഖങ്ങൾ. നാലാമതായി, ദുരുപദേഷ്ടാക്കന്മാർ മഹിമകളെ ദുഷിക്കുന്നു. ഇതിന്റെ അർത്ഥം അവർ പ്രധാനപ്പെട്ട വ്യക്തികളെ ബഹുമാനിക്കുന്നില്ല. അവർ നിയമങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നു, അധികാരികളെ അധിക്ഷേപിക്കുന്നു. ഒരുത്തനെ വോട്ട് നൽകി അധികാര സ്ഥാനത്ത് കൊണ്ടുവരും, എന്നിട്ട് ആളിനെ ചീത്ത് പറയുക. സമൂഹത്തിൽ സംഭവിക്കുന്ന ഏതൊന്നിന്റെയും ഉത്തരവാദികൾ ഭരിക്കുന്നവരാണെന്ന് വിളിച്ചു പോകും. സഭയുടെ നേതൃസ്ഥാനത്തിരിക്കുന്നവരെ ഒരിക്കലും ബഹുമാനിക്കില്ല, എപ്പോഴും വിമർശിക്കും. ഈ കൂകുന്നവരെ ആക്കിയാലോ, എല്ലാം പണ്ടത്തേതിന്റെ ബാക്കി, കുറെ കൂടി മോശമാകുകയുള്ളൂ. ഇതൊക്കെ സംഭവിക്കുന്നത് അധികാര സ്ഥാനത്തിരിക്കുന്നവരോട് ബഹുമാനമില്ലാത്തതിനാലാണ്. അധികാര സ്ഥാനത്തിരിക്കുന്ന ചിലർ യാതൊരു ബഹുമാനത്തിനും അർഹരല്ല എന്നത് ഞാൻ സമ്മതിക്കാം. എന്നാൽ അവരുടെ സ്ഥാനം തീർച്ചയായും ബഹുമാനിക്കപ്പെടേണ്ടതാണ്. ഇതിന്റെ ഒരു ഉദാഹരണം യൂദ അടുത്ത വാക്യത്തിൽ നൽകുന്നതാണ്. സഭയിൽ പ്രവേശിച്ച ഈ വിശ്വാസത്യാഗികളുടെ സ്വഭാവം നമുക്ക് വീണ്ടും ഒന്ന് നോക്കാം. അവർ പാർശ്വത്തിലെ വാതിൽ വഴിയാണ് അകത്ത് പ്രവേശിച്ചത്. അവർ അഭക്തരാണ്. അവർ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി. അവർ കർത്താവായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്നു. അവർ സ്വപ്നാവസ്ഥയിലാണ്. ജഡത്തെ മലിനമാക്കി, കർത്തൃത്വത്തെ തുച്ഛീകരിച്ചു, മഹിമകളെ ദുഷിച്ചു. ഇതത്രേ അവരുടെ ശരിയായ രൂപം. അവർ സഭയിൽ പ്രവേശിച്ച വിധത്തിൽ അവർ അപകടകാരികളാണ്. അവരെ സൽക്കരിക്കുന്നവർ മാരക വിഷമുള്ള പാമ്പിനെ വീട്ടിൽ വളർത്തുന്നത് പോലെയാണ്. ഗ്രീക്കുകാരുടെ സൈന്യം 10 നീണ്ട വർഷങ്ങൾ ട്രോയ് എന്ന പട്ടണം പിടിക്കുവാനായി ഉപരോധം ഏർപ്പെടുത്തി. അവർ വെളിയിൽ കാവൽ കിടന്നു. ഒന്നും രണ്ടും ദിവസമല്ല, 10 വർഷം. എന്നാൽ ട്രോയിയുടെ കോട്ടയിൽ ഒരു വിള്ളലുണ്ടാക്കുവാൻ ഗ്രീക്കുകാർക്ക് കഴിഞ്ഞില്ല. തങ്ങളുടെ പ്രയത്നം വൃഥാവാണ് എന്ന് മനസ്സിലാക്കിയ ഗ്രീക്ക് സൈന്യം ഒരു പുതിയ മാർഗം അവലംബിക്കുവാൻ പരിപാടിയിട്ടു. തടികൊണ്ട് ഒരു വലിയ കുതിരയുണ്ടാക്കുക, എന്നിട്ട് അതിനകത്ത് കുറെ പടയാളികളെ അടച്ചിടുക, അതിനെ ട്രോയിയുടെ പ്രധാന കവാടത്തിന് വെളിയിൽ ഉപേക്ഷിക്കുക, എന്നിട്ട് തിരികെ പോകുന്നു എന്ന ഭാവേനെ കപ്പൽ തിരിച്ചുപിടിക്കുക. അങ്ങനെ അവർ തടി കൊണ്ട് കുതിരയുണ്ടാക്കി, ഏതാനും പടയാളികളെ അതിനുള്ളിലാക്കി, എന്നിട്ട് അതിനെ ട്രോയി പട്ടണത്തിന്റെ പ്രധാന കവാടത്തിന്റെ വെളിയിൽ കൊണ്ടിട്ടു. ട്രോയിക്കാരുടെ ആകാംക്ഷ വർദ്ധിച്ചു. അവർ വെളിയിലേക്ക് നോക്കിയപ്പോൾ ഗ്രീക്കുകാർ തങ്ങളുടെ സൈന്യത്തെ തിരികെ കൊണ്ടുപോകുന്നു. നീണ്ട 10 വർഷങ്ങളിലെ ഭീഷണികൾ അവസാനിച്ചു എന്ന് ട്രോയിക്കാർ കരുതി. ഗ്രീക്ക് സൈന്യം ഇതാ മടങ്ങിപ്പോകുന്നു. അവർ ധൈര്യത്തോടെ വെളിയിലേക്ക് ചെന്നപ്പോൾ അതാ ഒരു പുതുമ, ഒരു കുതിര. ഏതായാലും അതിനെ പട്ടണത്തിൽ കൊണ്ടുപോയി സൂക്ഷിക്കാം. അത് തീർച്ചയായും നമുക്കൊരു കാഴ്ചവസ്തുവായിരിക്കും. തലമുറകൾക്ക് നല്ല ഒരു പുതുമ. അത് അവിടെ ഒരു സ്മാരകമായി കൂടി ആകുമല്ലോ. തങ്ങൾ ഗ്രീക്കുകാർക്ക് അടിമപ്പെടാതിരുന്നതിന്റെ സ്മാരകം. അങ്ങനെ കുതിരയെ പട്ടണത്തിനുള്ളിൽ കൊണ്ടാക്കി. അന്ന് രാത്രി കുതിരയ്ക്കുള്ളിൽ ഒളിച്ചിരുന്ന പടയാളികൾ വെളിയിൽ വന്ന് പട്ടണത്തിന്റെ കോട്ടവാതിൽ അകത്തു നിന്നും തുറക്കുവാനിടയായി. ഈ സമയത്ത് മടങ്ങിപ്പോയി എന്ന് തോന്നത്തക്കവണ്ണം മറഞ്ഞിരുന്നതായ കപ്പലുകൾ ഇരുട്ടിന്റെ മറവിൽ മടങ്ങി വന്നു. വീരന്മാരും ശൂരന്മാരും ഉൾപ്പെടുന്ന ഒരു വലിയ സൈന്യത്തിന് വെളിയിൽ നിന്ന് 10 നീണ്ട വർഷങ്ങളിൽ ചെയ്യുവാൻ കഴിയാതിരുന്നത് ഏതാനും പടയാളികൾ അകത്തു നിന്ന് ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ചെയ്തു. ഈ പറഞ്ഞതുപോലെ തന്നെ സഭ ദുരുപദേശങ്ങളാൽ, വിശ്വാസത്യാഗത്താൽ മുറിവേൽക്കപ്പെട്ടും മുടിഞ്ഞുമിരിക്കുന്നു. ഉൽപ്രതിഷ്ഠകൾ ഒരു വശത്ത്, മറുവശത്ത് വചനത്തെക്കാൾ അധികം തോന്നലുകൾക്ക് പ്രാധാന്യം നൽകുന്ന കൂട്ടം. യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത പഠിപ്പീരുകളുമായി വരുന്ന ഇവരിൽ ആരെ അംഗീകരിക്കണമെന്നറിയാതെ ജനം നട്ടം തിരിയുന്നു. വാസ്തവത്തിൽ സഭ ഒരിക്കലും പുറത്തുനിന്നും മുറിവേൽക്കപ്പെട്ടിട്ടില്ല സുഹൃത്തെ. പീഡനത്താൽ സഭ വളർന്നിട്ടേ ഉള്ളൂ. ഇന്ന് സഭയുടെ നാശം നാം കാണുന്നത് അകത്തുനിന്ന് തന്നെ ഉള്ള കാരണങ്ങളാലാണ്. ആന്തരികമായൊരു പ്രവർത്തനമാകുന്നു അത്. ക്രിസ്തുവിനെ ഉറ്റിക്കൊടുത്തത് അകത്തുനിന്നുമാകുന്നു, പുറത്തുനിന്നുമല്ല. അവന്റെ തന്നെ ആളുകളിൽ ഒരുവൻ അവനെ അവന്റെ രാജ്യത്തിന് ഉറ്റിക്കൊടുത്തു. അവന്റെ രാജ്യം അവനെ റോമാക്കാർക്ക് ഉറ്റിക്കൊടുത്തു. റോമാക്കാരാണ് അവനെ ക്രൂശിൽ തറച്ചത്. പാർശ്വത്തിലെ വാതിലിലൂടെ ഉള്ളിൽ പ്രവേശിച്ചവരാൽ സഭ ഇന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ടിരിക്കുന്നു. ഒരു മനുഷ്യന്റെ കൈപ്പത്തിയോളം മാത്രം ഉണ്ടായിരുന്ന വിശ്വാസത്യാഗം ഇപ്പോൾ സഭയിൽ കൊടുങ്കാറ്റായി മാറിയിരിക്കുന്നു. സഭയെ ആകെ ഇളക്കി മറിക്കുവാൻ പോരുന്ന കൊടുങ്കാറ്റ്, ചുഴലിക്കൊടുങ്കാറ്റ്. കാറ്റിനെതിരെ മുന്നറിയിപ്പായി ഈ ലേഖനം നാം എല്ലാ സഭകളിലും തൂക്കിയിടേണ്ടതാണ്. കാരണം വിശ്വാസത്യാഗം ഇന്ന് നമ്മുടെ മധ്യത്തിൽ തന്നെയുണ്ട്. ഇത് പറയുന്നത് എനിക്ക് ആരോടെങ്കിലും കയ്പുള്ളത് കൊണ്ടോ എനിക്ക് സന്തോഷം തരുന്ന ഒന്നായതുകൊണ്ടോ അല്ല. പിന്നെയോ, വസ്തുത എന്തെന്ന് പ്രസ്താവിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. നാം ഈ അവസ്ഥ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ നിന്നും ഒന്ന് ഉണർന്നിരുന്നെങ്കിൽ. കഴിഞ്ഞ കാലത്തെ വലിയ വലിയ സഭാവിഭാഗങ്ങളെല്ലാം തന്നെ പോയി കഴിഞ്ഞിരിക്കും. ഇന്ന് അതൊക്കെ വെറും ക്ലബുകളായി മാറി, വെറും വർഗീയ സംഘടനകളായി തീർന്നു. അതായത് അവർ വിശ്വാസത്തിൽ നിന്നും അകന്നു പോയി കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ഒരിക്കലും മടങ്ങി വരില്ലാത്ത വിധം അവർ മടങ്ങിപ്പോയിരിക്കുന്നു. ഏതെങ്കിലും ഒരു സഭയുടെ പേര് പറയുന്നതിന് ഞാൻ മുതിരുന്നില്ല. അവരെ സഭ എന്നുപോലും വിളിക്കുന്നത് പാപമാണ്. സംഘടന, സാമൂഹ്യ സംഘടന, ദൈവമില്ല എന്ന് പഠിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന പ്രത്യയ ശാസ്ത്രങ്ങളുടെ വക്താക്കൾ സഭയുടെ ഭരണത്തിൽ വന്നാലത്തെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. വയറ്റിപ്പഴപ്പിന് വേറെ മാർഗമില്ലാഞ്ഞിട്ടാണോ ഇത്? അതാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ഒരിക്കൽ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചതിന് ശേഷം വീണ്ടും വിശ്വാസത്തിലേക്ക് വന്നു എന്ന് പറയുവാൻ സാധിക്കുന്ന സഭകളുടെയോ സംഘടനകളുടെയോ പ്രസ്ഥാനങ്ങളുടെയോ ചരിത്രം എനിക്കറിയില്ല. വ്യക്തികൾ മടങ്ങിവരും. അതുകൊണ്ടാണ് ഉണർവ് അടിസ്ഥാനപരമായി തെറ്റിയ സഭകളിൽ ഉണ്ടാകില്ല എന്ന് ഞാൻ പറയുന്നത്. ഞാൻ ആ ഭാഗം ഒന്നുകൂടെ പറയാം. ഒരിക്കൽ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചതിന് ശേഷം വീണ്ടും വിശ്വാസത്തിലേക്ക് വന്നു എന്ന് പറയുവാൻ സാധിക്കുന്ന സഭകളുടെയോ സംഘടനകളുടെയോ പ്രസ്ഥാനങ്ങളുടെയോ ചരിത്രം എനിക്കറിയില്ല. വ്യക്തികൾ മടങ്ങിവരും. അതുകൊണ്ടാണ് ഉണർവ് അടിസ്ഥാനപരമായി തെറ്റിയ സഭകളിൽ ഉണ്ടാകില്ല എന്ന് പറയുന്നത്. കാരണം നേതൃത്വം മാറുന്നതനുസരിച്ച്, അതെ, വിശ്വാസത്യാഗികൾ നേതൃത്വത്തിൽ വരുമ്പോൾ മടങ്ങി വരുവാൻ അവർ ഒരിക്കലും അനുവദിക്കില്ല. മടങ്ങി വന്നാൽ അവരുടെ സ്ഥാനം പോകും. ഉണർവ് ദൈവമക്കളിൽ ഉണ്ടാകും. അവർ എല്ലാ സഭകളിലും ഉണ്ടല്ലോ. നാം ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണിത്. ഉണർവുണ്ടാകുമ്പോൾ പുതിയ സഭകളോ സംഘടനകളോ ഉണ്ടായി എന്ന് വന്നേക്കാം. ദൈവവചനത്തെ വിശ്വസിക്കുകയോ ക്രിസ്തുവിന്റെ ദൈവത്വത്തെ അംഗീകരിക്കുകയോ ചെയ്യാത്ത സഭകളിൽ ആത്മീക ഉണർവ് എങ്ങനെ ഉണ്ടാകാനാണ്? ഒരു നവീകരണം നടന്നു വന്നേക്കാം. ഒരു കാലത്ത് നവീകരണത്തിനും ദൈവിക സത്യങ്ങൾക്കും വേണ്ടി ഇറങ്ങിത്തിരിച്ചവരുടെ പേരിലുള്ള സഭകൾ, സംഘടനകൾ ഇന്ന് ദർശനം നഷ്ടപ്പെട്ടവരായി വിശ്വാസത്തിൽ നിന്നും വളരെ വളരെ അകലെപ്പോയിരിക്കുന്നു. ആത്മീകമായ കാര്യങ്ങളെക്കാൾ ലൗകികമായ കാര്യങ്ങൾക്കാണ് അവർ പ്രാധാന്യം നൽകുന്നത്. 50 ലക്ഷവും 1 കോടിയും മുടക്കി എങ്ങനെ പള്ളി പണിയാം, ഷോപ്പിംഗ് കോംപ്ലക്സ് വെക്കാം, എങ്ങനെ പാരിഷുകൾ ഉണ്ടാക്കാം, ഇനിയും എന്താണ് പണിയേണ്ടത്? അതെ, മുൻഗണന നഷ്ടപ്പെട്ടുപോയി. സുവിശേഷീകരണത്തിന് സ്ഥാനമില്ലാത്ത വിധം സഭ അധപ്പതിച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പറഞ്ഞ സമൂഹങ്ങളിലൊക്കെ ദൈവമക്കൾ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യത്തെ ഞാൻ മറന്നു കളയുന്നില്ല. അതുകൊണ്ടായിരിക്കും നശിച്ചു പോകാതെ നിൽക്കുന്നത് തന്നെ. അങ്ങനെ ദൈവമക്കൾ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യത്തെ ഞാൻ അംഗീകരിക്കുകയും അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ഒരു കൂട്ടർ സമുദായങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നവരെ കുറിച്ചാണെന്ന് വെച്ചാൽ, ഈ അടിസ്ഥാന സത്യങ്ങളെ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന വേർപെട്ടവർ എന്ന് അവകാശപ്പെടുന്ന സുവിശേഷ വിഹിതരുടെ കാര്യമോ? ഇന്നത്തെ വിശ്വാസത്യാഗം അവരെ ബാധിച്ചിട്ടുണ്ടോ? നിങ്ങൾ തന്നെ മറുപടി പറയുന്നതല്ലേ നല്ലത്? ഒരു കാലത്ത് ഉണ്ടായിരുന്നതെല്ലാം, അതെ, വീടും കൂടും വീതവും സകലവും വിശ്വാസത്തിനും വിശുദ്ധിക്കും വേണ്ടി വലിച്ചെറിഞ്ഞവർ, വിശ്വാസത്തിനു വേണ്ടി എന്തു വില കൊടുക്കുവാനും തയ്യാറായിരുന്നവർ, അവർ രക്തം ചിന്തി ഉണ്ടാക്കിയെടുത്തതെല്ലാം പിൻതലമുറക്കാർ എങ്ങനെയാകുന്നു കാണുന്നത്? ഭക്തിയുടെ വേഷം മാത്രം ധരിച്ച അഭക്തരല്ലേ ഇന്ന് ഈ പറയുന്ന കൂട്ടങ്ങളിൽ? അപ്പന്മാർക്ക് അനുഭവിക്കുവാൻ സാധിക്കാത്തതുകൂടി ഞങ്ങൾ അനുഭവിക്കും എന്ന വാശി. ഇന്നത്തെ വേർപാട് ആത്മീയ കാര്യങ്ങളിലല്ല, പുറമെയുള്ള അപ്രധാനമായ ചില കാര്യങ്ങളിൽ മാത്രം. വിശ്വാസമുണ്ടായിട്ട് വേണ്ടേ വിശ്വാസത്യാഗമില്ലേ? പിന്നെ അവിടെ ജനിച്ചു പോയതിനാൽ ആർക്കാണ്ടു വേണ്ടി തട്ടിമുട്ടി മുൻപോട്ടു പോകുന്നു. ഉന്നതമായ ആദർശങ്ങളും പ്രവർത്തനങ്ങളും ഇല്ല. ഒരു ധാർമ്മിക തകർച്ച സഭകളിൽ വ്യക്തമാണ്. ഏതൊരു വ്യക്തിയെയും ഉൾപ്പെടുത്തി പോകുവാൻ നിയമങ്ങളെ ഏതു വഴിക്കും വളച്ചൊടിക്കുവാൻ മടിയില്ലാത്ത അവസ്ഥ. ഇത് ക്രിസ്തുവിന്റെ കാര്യത്തിന് മുറിവേൽപ്പിക്കുന്നതാണ്. കാരണം ഇത് സഭയ്ക്കുള്ളിൽ നിന്നും ഉണ്ടാകുന്നതാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സ്നേഹിത, ഞാൻ ഒന്ന് ചോദിക്കട്ടെ. താങ്കൾ വ്യക്തിപരമായി ഈ പറഞ്ഞതുപോലെയുള്ള ഒരു പിന്മാറ്റത്തിനാണോ? താങ്കൾ ഇതുപോലെ വിശ്വാസത്യാഗത്തിൽ പോയിക്കഴിഞ്ഞതായ ഒരു സഭയിലെ അംഗമാണോ? ചിന്തിക്കൂ.